2019 June 29 ശനിയാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഡോക്ടർ വി രാമൻകുട്ടി എഴുതിയ സ്കാനിംഗ് പങ്ക്തിയിൽ നിന്ന് ദാരിദ്ര്യം ആരോഗ്യത്തോടെ ചെയ്യുന്നത്. ബീഹാറിലെ മുസഫർപൂരിൽ 150 കുട്ടികൾ ഇനിയും കണ്ടെത്താനാവാത്ത ഏതോ മസ്തിഷ്കവ്യാധിയാൽ മരണപ്പെട്ടുവെന്നത് ഏവരെയും ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ്. ദാരുണ മരണങ്ങളുണ്ടായിട്ടും അവയുടെ കാരണമോ ഉത്ഭവമോ കണ്ടെത്താനോ ഫലപ്രദമായ പ്രതിരോധ നടപടികൾ എടുക്കാനോ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. മരണപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക മാത്രമാണ് ബീഹാർ ഗവൺമെന്റ് ചെയ്തത്. പൊതുജനാരോഗ്യ സംവിധാനം പല സംസ്ഥാനങ്ങളിലും ഏറെ ദയനീയമാണെന്നതിന്റെ സൂചകം കൂടിയാണിത്. ഇന്ത്യയിൽ ആരോഗ്യം സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നീതി ആയോഗിന്റെ ആരോഗ്യ റാങ്കിംഗിൽ പൊതുവെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പിന്നിലായത് നാം കണ്ടതാണ്. മസ്തിഷ്കത്തെ ആക്രമിക്കുന്ന പല വൈറസുകളുമുണ്ട്. കുട്ടികളുടെ പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ലാത്ത മസ്തിഷ്കങ്ങൾ വളരെ എളുപ്പം ആക്രമണവിധേയവുമാകും. പലപ്പോഴും പന്നികൾ, പക്ഷികൾ, വവ്വാലുകൾ എന്നിവയിലെ വൈറസുകളാണ് രോഗകാരണമാകുന്നത്. എന്നാൽ ബീഹാർ സംഭവത്തിൽ അസന്നിഗ്ധമായി ഒരു വൈറസിനെയും വേർതിരിച്ചെടുക്കാനായിട്ടില്ല. എന്നാൽ ഇതിനർത്ഥം വൈറസ് ബാധയല്ല എന്നതല്ല. കാരണം പലപ്പോഴും കൃത്യമായി വൈറസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാലും സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. സമാനമായ സംഭവം കുറച്ചു വർഷങ്ങൾക്ക് മുൻപും ബീഹാറിലുണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും ഈ സീസണിൽ കുറച്ചു കുട്ടികളെങ്കിലും ഇതുപോലുള്ള രോഗത്തിന് അടിമപ്പെടാറുണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്ന് പ്രസിദ്ധ വൈറോളജിസ്റ്റും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് മുൻ പ്രൊഫസറും മലയാളിയുമായ ജേക്കബ് ജോണിനെയാണ് ഈ പ്രതിഭാസം പഠിക്കാനായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ചത്. വൈറോളജിസ്റ്റ് ആയിട്ടുകൂടി വിശദമായ പഠനത്തിന് ശേഷം ഇതൊരു വൈറസ് രോഗമല്ല എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതുകൊണ്ടുതന്നെ അക്യൂട്ട് എൻഫലൈറ്റിസ് എന്നതിന് പകരം അക്യൂട്ട് എൻകെഫലോപ്പതി സിൻഡ്രോം എന്ന പേരാണ് അദ്ദേഹം നൽകിയത്. ഈ സംഭവം നടക്കുന്നത് ചില പഴങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന സീസണിലാണ്. അവയുമായി ഇതിനുള്ള ബന്ധം അദ്ദേഹം പഠിച്ചു. പലപ്പോഴും തികച്ചും ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളിലാണ് രോഗമുണ്ടാകുന്നതെന്നതും അദ്ദേഹത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചു. തലേദിവസം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്ത കുട്ടികളിൽ രാവിലെ കരളിലെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറുന്ന പ്രക്രിയ നടക്കേണ്ടതാണ്. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ശരീരം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജം നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. ഇത് നടക്കുന്നത് കരളിലാണ്. എന്നാൽ കുട്ടികൾ രാവിലെ ലിച്ചിപ്പഴങ്ങൾ പെറുക്കി തിന്നുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു വിഷപദാർത്ഥം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് തടസ്സം നിൽക്കുന്നു. ഫലമോ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസാക്കി മാറ്റി ഗ്ലൂക്കോസിന്റെ നില സാധാരണമായി നിലനിർത്താൻ കരളിന് കഴിയാതെ വരികയും ഇത് മസ്തിഷ്കത്തെ ബാധിക്കുകയും പലപ്പോഴും മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. തലേന്ന് നന്നായി ഭക്ഷണം കഴിച്ച കുട്ടികളിൽ ഇതിനുള്ള സാധ്യത കുറവാണ്. കാരണം അവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് ആവശ്യമായ അളവിലും കുറഞ്ഞു പോകുന്നില്ല. ഈ കണ്ടെത്തലിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രധാനമായും ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളെ മാത്രം രോഗം ബാധിക്കാറുള്ളൂ. രോഗം ബാധിച്ച് ആശുപത്രി എത്തുന്ന കുട്ടികൾക്ക് 10% ഗ്ലൂക്കോസ് ഞരമ്പുകളിലൂടെ നൽകിയപ്പോൾ രോഗലക്ഷണം മിക്കവാറും മാറുന്നതായിട്ടും കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജേക്കബ് ജോൺ നിർദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രോഗവുമായി വരുന്ന കുട്ടികൾക്ക് 10% ഗ്ലൂക്കോസ് ഞരമ്പിലൂടെ നൽകേണ്ടതാണ്. സാധാരണ ആശുപത്രികളിൽ നൽകുന്ന ട്രിപ്പിൽ 5% ഗ്ലൂക്കോസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. രണ്ട്, അത്താഴ പട്ടിണിക്കാരായ കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ എടുക്കുക. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ അന്താരാഷ്ട്ര മെഡിക്കൽ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തവണ സമാനമായ സ്ഥിതിവിശേഷമുണ്ടായപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പഠന റിപ്പോർട്ടിനെക്കുറിച്ച് അവഗണനയും എതിർപ്പും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 10% ഗ്ലൂക്കോസ് ഡ്രിപ്പ് പലയിടങ്ങളിലും ലഭ്യമല്ല. കുട്ടികളിലെ പട്ടിണി അകറ്റാനുള്ള ഒരു മാർഗവും പ്രദേശത്ത് ആരംഭിച്ചിട്ടില്ല. ലിച്ചിപ്പഴങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ച് വിപണി ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് വരെ ആരോപണമുണ്ട്. പാവപ്പെട്ട കുട്ടികളുടെ ജീവൻ ആർക്കും ബാധകമല്ലെന്ന് തോന്നുന്നു. പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ദാരിദ്ര്യമാണ്. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതോടുകൂടി ഇവ ഇല്ലാതാകുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങൾ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായിരുന്നപ്പോൾ പലപ്പോഴും കണ്ടുവന്നിരുന്ന രോഗമാണ് പാൻക്രിയാറ്റിക് ഡയബറ്റീസ്. പാൻക്രിയാറ്റിക് ഗ്രന്ഥിയെ നേരിട്ട് ബാധിക്കുന്ന ഈ രോഗം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകളെ നിശേഷം നശിപ്പിക്കുകയും അതുമൂലം അവർ പ്രമേഹത്തിന് അടിമപ്പെടുകയും ചെയ്യും. രോഗം ബാധിച്ചവരിൽ എല്ലാവരും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരുന്നു. ദിവസവും രണ്ടു നേരവും ഇൻസുലിൻ കുത്തിവയ്ക്കാതെ ജീവിക്കാൻ പറ്റാത്തവരായിരുന്നു പലരും. എന്നാൽ സാമ്പത്തികാവസ്ഥ അതിന് അനുവദിച്ചിരുന്നില്ല. പലരും മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ ശമ്പളമില്ലാതെ സഹായികളായി പണിയെടുത്തിരുന്നു. രോഗികളെ സഹായിക്കുക, പുറത്തുനിന്ന് ആഹാരവും മറ്റും വാങ്ങിക്കൊടുക്കുക, നഴ്സുമാരെ രോഗി പരിചരണത്തിൽ സഹായിക്കുക എന്നിവയും ചെയ്തിരുന്നു. പകരമായി സിസ്റ്റർമാർ ഏതെങ്കിലും രോഗിയുടെ കണക്കിലെഴുതി അവർക്ക് രണ്ടുനേരവും ഇൻസുലിൻ കുത്തിവയ്പ് എടുത്തുകൊടുക്കും. 100% നിയമപരമായി ശരിയല്ലെങ്കിൽ കൂടി 100% ധാർമ്മികമായി ശരിയായ പ്രവൃത്തി. എങ്കിലും അവരിൽ മിക്കവാറും പേർ 35 വയസ്സിനപ്പുറം ജീവിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. ഈ രോഗത്തെപ്പറ്റി അന്ന് പറഞ്ഞിരുന്നത് കപ്പ കൂടുതലായി കഴിക്കുന്നതുകൊണ്ട് അതിലടങ്ങിയിട്ടുള്ള വിഷവസ്തു പാൻക്രിയാസിനെ ബാധിക്കുന്നതുകൊണ്ടാണ് രോഗമുണ്ടാകുന്നതെന്നാണ്. കപ്പ കൃഷി കൂടുതലായുള്ള പ്രദേശങ്ങളിൽ ഈ രോഗം കാണപ്പെടുന്നതുകൊണ്ടാണോ അങ്ങനെയൊരു നിഗമനത്തിലെത്തിയതെന്ന് അറിഞ്ഞുകൂടാ. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഗീവർഗീസ് ഈ രോഗത്തെപ്പറ്റി ഒരുപാട് ഗവേഷണ നിർബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പഠനം നടത്താൻ കഴിയും മുൻപേ രോഗം അപ്രത്യക്ഷമായി. അതിന്റെ പ്രധാന കാരണം കേരളത്തിലുണ്ടായ സാമൂഹ്യ മാറ്റമാണ്. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ രോഗം തന്നെ ഇല്ലാതായി. ഇതുപോലെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായ മറ്റൊരു രോഗമാണ് എൻഡോമയോ കാർഡിയൽ ഫൈബ്രോസിസ്. ഇതൊരു തരം ഹൃദ്രോഗമാണ്. ഇതും സാമൂഹ്യ മാറ്റങ്ങളോടുകൂടി അപ്രത്യക്ഷമായതാണ്. എൻഡോമയോ കാർഡിയൽ ഫൈബ്രോസിസിൽ ഹൃദയം വല്ലാതെ വീർക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായി നടക്കാത്തതുമൂലം പ്രത്യേകിച്ച് വയറിൽ നീരുവന്ന് വീർക്കുകയും ആയിരുന്നു ലക്ഷണങ്ങൾ. കേരളം, ആഫ്രിക്കയിലെ ഉഗാണ്ട, ബ്രസീലിലെ ചില പ്രദേശങ്ങൾ എന്നിങ്ങനെ ലോകത്ത് അപൂർവം സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്നതാണിത്. ഈ പ്രദേശങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കപ്പ ആയിരുന്നു. ബ്രസീലിൽ നിന്നാണല്ലോ തിരുവിതാംകൂറിൽ ആദ്യമായി കപ്പ ഇറക്കുമതി ചെയ്യപ്പെട്ടത്. അതുകൊണ്ടുകൂടിയായിരിക്കണം കപ്പയെ ഒരു കാരണമായി കാണാൻ ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചത്. എന്നാൽ ഡോക്ടർ വലിയത്താന്റെ നേതൃത്വത്തിൽ നടത്തിയ ചില പഠനങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെയും പൊതുവായുണ്ടായിരുന്ന മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. അത് ഇവിടങ്ങളിലൊക്കെ മണ്ണിലടങ്ങിയിരിക്കുന്ന തോറിയം, സീരിയം തുടങ്ങിയ അപൂർവ മൂലകങ്ങളാണ്. കേരളത്തിൽ കരിമണലിൽ ഈ മൂലകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ തേരുകളുടെ നിജസ്ഥിതി പുറത്തുവരുന്നതിന് മുൻപേ രോഗം സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതാണ് വസ്തുത. ബീഹാറിൽ സംഭവിച്ചതിന്റെ സത്യാവസ്ഥ ഇനിയും പൂർണ്ണമായി പുറത്തുവന്നിട്ടില്ല. എങ്കിലും കുടുംബങ്ങളുടെ കടുത്ത ദാരിദ്ര്യവും ആരോഗ്യരക്ഷാ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയവും അതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ കേരളത്തിൽ അടുത്തിടെയുണ്ടായ നിപ്പ പോലുള്ള ആരോഗ്യ പ്രതിസന്ധികളും അവ നേരിടുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് കാണിച്ച ശുഷ്കാന്തിയും നേതൃഗുണവും അഭിനന്ദനാർഹമാണെന്ന് പറയാതെ വയ്യ.